بسم الله الرحمن الرحيم. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله. وما يعلم تأويله إلا الله. والراسخون في العلم يقولون آمنا به كل من عند ربنا. وما يذكر إلا أولو الألباب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه. إن الله لا يخلف الميعاد. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ആയാത്ത് ദർസെ ഖുർആനിൽ ഇന്ന് നമുക്ക് ആരംഭിക്കേണ്ടത് അഞ്ചാമത്തെ ആയത്ത് മുതലാണ്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യഖ്ഫ അലൈഹി, അവന്റെ മേൽ മറഞ്ഞിരിക്കുകയില്ല. ഖഫി എന്ന് പറഞ്ഞാൽ മറഞ്ഞത്, ഗോപ്യമായത്. ലാ യഖ്ഫ അലൈഹി, അവന് മറഞ്ഞിരിക്കുകയില്ല. ഷൈഉൻ, യാതൊന്നും. ഫിൽ അർളി, ഭൂമിയിൽ. വലാ ഫിസ്സമാ, ആകാശത്തുമില്ല. നിശ്ചയം അല്ലാഹു, അവന്റെ മേൽ ആകാശത്തോ ഭൂമിയിലോ യാതൊന്നും മറഞ്ഞിരിക്കുകയില്ല. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യഖ്ഫ അലൈഹി, അവന് മറഞ്ഞിരിക്കുകയില്ല. ഷൈഉൻ, യാതൊന്നും. ഫിൽ അർളി, ഭൂമിയിൽ. വലാ ഫിസ്സമാ, ആകാശത്തുമില്ല. എന്തിനാണിത് പറഞ്ഞത്? അല്ലാഹു അസീസുൻ ദുംതിഖാം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കിയാണ്. അഥവാ അല്ലാഹു അസീസും ദുംതിഖാമും, പ്രതാപവാനും അജയ്യനും, പ്രതികാരം ചെയ്യുന്നവനും ഒക്കെയായി മാറുന്നത് എങ്ങനെയാണ്? അത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അഥവാ അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല, ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഇതിവിടെ പറയുന്നതിന് സവിശേഷമായ ഒരു താല്പര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, വേദക്കാര് പൊതുവിലും, ജൂതന്മാര് പ്രത്യേകിച്ചും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗറാത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട റസൂലാണല്ലോ. പക്ഷെ ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ ഒരാൾ വന്നത് ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ അപ്പുറത്തുള്ളത് എന്താ വന്നത് എന്ന് അതും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ ഒരു നബി വന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ എന്താ ആരൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അള്ളാഹുവിനോട് പറയാം എന്ന മൂഢ ധാരണയിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു താല ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മറച്ചു വെക്കാനോ, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ തെറ്റിദ്ധരിപ്പിക്കാനോ അതിനൊന്നും സാധിക്കുകയില്ല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, لا إله إلا هو العزيز الحكيم هو അവനാകുന്ന അല്ലദി യുസവ്വിറുക്കും തസ്വീർ എന്ന് പറഞ്ഞാൽ ചിത്രം ഫോട്ടോ സവ്വറ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തി സൂറത്ത് രൂപം ഏത് സീനല്ല സീന് ഖുർആനിലെ സൂറത്താണ് സ്വാദാകുമ്പോ രൂപം എന്നർത്ഥം ഹുവല്ലദി യുസവ്വിറുക്കും അവനാകുന്നു നിങ്ങളെ രൂപപ്പെടുത്തുന്നത് ഫിൽ അർഹാമി റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം അതിന്റെ ബഹുവചനമാണ് അർഹാമ് ഗർഭപാത്രങ്ങളിൽ ഗർഭാശയങ്ങളിൽ കൈഫ യശാഉ കൈഫ എങ്ങനെ യശാഉ അവൻ ഉദ്ദേശിക്കുന്നു എങ്ങനെയാണോ അവൻ ഉദ്ദേശിക്കുന്നത് അഥവാ അവൻ ഉദ്ദേശിക്കുന്ന വിധം ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഇലാഹില്ല അൽ അസീസ് അവൻ അജയ്യനാകുന്നു പ്രതാപവാനാകുന്നു അൽ ഹക്കീം അവൻ യുക്തിമാനുമാകുന്നു ഹുവല്ലദി യുസവ്വിറുക്കും അവനാകുന്നു നിങ്ങളെ രൂപപ്പെടുത്തുന്നത് ഫിൽ അർഹാമി ഗർഭപാത്രങ്ങളിൽ കൈഫ യശാ അവൻ ഉദ്ദേശിക്കുന്ന വിധം ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഇലാഹില്ല അൽ അസീസ് അവൻ പ്രതാപവാനാണ് അല്ലെങ്കിൽ അജയ്യനാണ് അൽ ഹക്കീം യുക്തിമാനുമാണ് യുക്തിമാനും പ്രതാപവാനുമായ അവനല്ലാതെ ഇലാഹില്ല എന്താണ് പറഞ്ഞത് ഒന്ന് അവൻ നിങ്ങളെ ഗർഭാശയങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന വിധം രൂപപ്പെടുത്തുന്നു ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ആണോ പെണ്ണോ എന്ന് നമ്മളല്ലല്ലോ തീരുമാനിച്ചത് നമ്മുടെ നിറവും ചേലും കോലവും അതും നമ്മളല്ല തീരുമാനിച്ചത് നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റിംഗ് പോലും നമ്മളല്ലല്ലോ തീരുമാനിച്ചത് അല്ലേ ഞാൻ പലപ്പോഴും ആലോചിച്ച് വെക്കലുണ്ട് രണ്ട് കണ്ണുണ്ടല്ലോ ഒന്ന് ഇവിടെ തന്നെ നിന്നോട്ടെ ഒന്ന് ഈ വിരലിന്റെ അറ്റത്തായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു എവിടെയൊക്കെ കാണായിരുന്നു ഇപ്പൊ കേരളത്തിൽ ഞാൻ കാണാത്ത സ്ഥലം കുറവാണ് പക്ഷെ എൻ്റെ ശരീരത്തിൽ അല്ലേ നമുക്കൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്വന്തം മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ഫോട്ടോയോ കണ്ണാടിയിൽ കാണുന്നതോ ഒക്കെ അല്ലാതെ ഇങ്ങനെ നമുക്ക് പല അഭിപ്രായങ്ങളും പറയാം പക്ഷേ അള്ളാഹു എങ്ങനെയാണോ തീരുമാനിച്ചത് അങ്ങനെ രൂപപ്പെടുത്തുകയാണ് പണ്ഡിതന്മാരിത് വിശദീകരിച്ചുകൊണ്ട് ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ എന്ന് വരെ അള്ളാഹു തആല ഗർഭാശയത്തിൽ വെച്ച് ഷഖിയുൻ അം സഈദ് എന്ന് വരെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഗർഭാശയങ്ങളിൽ രൂപപ്പെടുത്തുന്നത് അവനാണ് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇവിടെ അതിലൊന്ന് പൂർണമായും നിങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അതിൽ നിന്ന് കുതറി മാറാനൊന്നും യഥാർത്ഥത്തിൽ ആർക്കും കഴിയില്ല രണ്ടാമത്തത് ഇവിടെ ഒരു സംവാദം നടക്കാൻ പോകുകയാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മകനാണെന്നാണല്ലോ ക്രിസ്ത്യാനികൾ പറയണത് ആ ക്രിസ്ത്യാനികൾ സംവാദത്തിന് വന്ന സംവാദത്തിന്റെ വിഷയം ഈ സൂറത്തിലുണ്ട് അതിലേക്ക് കൂടി സൂചന നൽകിക്കൊണ്ടാണ് അള്ളാഹുവാണ് ഗർഭാശയങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ രൂപപ്പെടുത്തുന്നത് അല്ലാതെ അള്ളാഹുവിന്റെ പുത്രനായിട്ട് ജനിച്ചതല്ല ഈസാ അലൈഹി ഇസ്ലാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ അതിനാണ് തുടർന്ന് ലാ ഇലാഹ ഇല്ലാഹുവ അള്ളാഹു ഗർഭാശയത്തിൽ രൂപപ്പെടുത്തിയതൊന്നും ഇലാഹ് ആകൂല അള്ളാഹു അല്ലാതെ ഇലാഹില്ല അതിന്റെ വിശദീകരണം നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞല്ലോ ഇനി അത് ആവർത്തിക്കുന്നില്ല അൽ അസീസ് അവൻ പ്രതാപിയാകുന്നു പ്രതാപവാനാകുന്നു അജയ്യനാകുന്നു എന്നൊക്കെ അർത്ഥം അതിന്റെ വിശദീകരണവും നമ്മൾ ഇന്നലെ പറഞ്ഞു ഇനി അൽ ഹക്കീം യുക്തിമാൻ എന്നാണ് പരിഭാഷപ്പെടുത്താൻ കഴിയുക എന്താണ് ഈ യുക്തിമാൻ യൂനാനിയില് ഡോക്ടർക്കാണ് ഹക്കീം എന്ന് പറയുക അഥവാ രോഗി വന്നിട്ട് രോഗം പറയും. ഈ രോഗിക്ക് എന്തുകൊണ്ട് രോഗം? അയാളുടെ ശരീരത്തെ അയാളുടെ ജീവിത സാഹചര്യത്തെ കുറിച്ചൊക്കെ ആഴത്തിലും പരപ്പിലുമുള്ള അറിവ് അതുണ്ടാകണം ഡോക്ടർക്ക്. എന്നിട്ട് മരുന്ന് നിശ്ചയിക്കണം. ഏത് മരുന്ന്, എത്ര അളവിൽ, ഇതൊക്കെ നിശ്ചയിച്ചു കൊടുക്കണം. ഇങ്ങനെ ആണ് ഹക്കീം എന്ന് പറയുന്നത്. അല്ലാഹു തആല അൽ ഹക്കീം ആകുന്നു. പ്രപഞ്ചത്തിൽ സകല കാര്യങ്ങളെക്കുറിച്ചും സകല വസ്തുക്കളെക്കുറിച്ചും സകല കാര്യങ്ങളും അറിയുന്നവൻ, എല്ലാറ്റിനെക്കുറിച്ചും എല്ലാം അറിയുകയും എന്നിട്ട് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് പ്രവർത്തിക്കുക, കൽപ്പിക്കുക, നിരോധിക്കുക മുതലായവയൊക്കെ ചെയ്യുന്നവൻ എന്നാണ് അൽ ഹക്കീം എന്ന് അള്ളാഹുവിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്തിനാണിത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന് കഴിയും അവൻ വിചാരിച്ച ആളുകളെ നബിമാരാക്കാനും വേദഗ്രന്ഥമറക്കാനും. അത് അവൻ്റെ തീരുമാനമാണ്. അതിനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, അതിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അവൻ അജയ്യനാണ്. ആരെയാണ് നബിയാക്കേണ്ടത്? എവിടെയാണ് നബിയെ അയക്കേണ്ടത്? ആ നബിക്കിറക്കിയ കിതാബിൽ എന്തൊക്കെയാണ് പറയേണ്ടത്? അതൊക്കെ അവന് നന്നായിട്ടറിയാം. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ മെനക്കെടേണ്ടതില്ല എന്ന് ധ്വനിപ്പിക്കാനാണ് ഇവിടെ അൽ ഹക്കീം, അൽ അസീസ്, അൽ ഹക്കീം എന്നത് ആവർത്തിച്ചിരിക്കുന്നത്. ഇനി ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത് فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب هو الذي أنزل عليك الكتاب هو الذي أبناغن أنزل عليك تانغلك إركيد താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം. അൽ കിതാബ, ഈ ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ. മിൻഹു, അതിലുണ്ട് ആയാത്തുൻ മുഹ്കമാത്തുൻ. ഹക്കമ എന്ന് പറഞ്ഞാല് വിധി പറഞ്ഞു അല്ലെങ്കിൽ ഖണ്ഡിതമായി വ്യക്തമായി തീർപ്പ് കൽപ്പിച്ചു എന്നൊക്കെയാണ്. ഹക്കമ എന്നുള്ള വാക്കിന്റെ മറ്റൊരു അർത്ഥം കുതിരക്ക് ഇടുന്ന കടിഞ്ഞാണാണ്. അഥവാ അത് പോകേണ്ടത് ഏത് വഴിക്കാണ് എന്ന് തീരുമാനിച്ചു കൊണ്ടുപോകുന്ന സാധനം. ആയാത്തുൻ മുഹ്കമാത്തുൻ എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ ആയത്തുകൾ അഥവാ ഖണ്ഡിതമായ വ്യക്തമായ, ആർക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നത് എന്നർത്ഥം. ഹുന്ന, അവയാണ്, ആ ആയത്തുകളാണ് ഉമ്മുൽ കിതാബി, കിതാബിൻ്റെ ഉമ്മ, ഈ വേദഗ്രന്ഥത്തിൻ്റെ കോർ, അതിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ അതിൻ്റെ മർമ്മം എന്നൊക്കെ അർത്ഥം. ഉമ്മ്, ഉമ്മുൽ ഖുറാ എന്ന് പറഞ്ഞാൽ നാടുകളുടെ കേന്ദ്രമാണ് മക്ക എന്നതുപോലെ ഉമ്മുൽ കിതാബ്. ഉഹറു മുതശാബിഹാത്ത്, മറ്റ് ഉഹറു വേറെ അല്ലെങ്കിൽ മറ്റ് ചിലത്, വേറെ ചിലത് അല്ലെങ്കിൽ മറ്റു ചിലതുണ്ട്. എങ്ങനെ? മുത്തശാബിഹാത്തുൻ. മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ അവ്യക്തമായവ, കൺഫ്യൂസിങ് എന്നാണ്. നേരെ ഇംഗ്ലീഷ് പറയുമ്പോഴാണ് മലയാളം മനസ്സിലാവുക. കൺഫ്യൂഷൻ ആക്കുന്നത് അതാണ് മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ. പരസ്പരം സാമ്യമായത്, ഒന്ന് ഒന്നെന്ന് വിചാരിക്കുമ്പോൾ വേറൊന്നെന്ന് തോന്നും. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സീഗുൻ, ഫഅമ്മല്ലദീന, അപ്പോൾ ഒരു കൂട്ടർ, ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട് സീഗുൻ, വക്രത. സീഗ് തെന്നല് അല്ലെങ്കിൽ വക്രത എന്നൊക്കെ അർത്ഥം, വളവും തിരിവും. ഫയത്തബിഉന, അപ്പോൾ അവർ, ആ വക്രതയുള്ളവർ പിൻപറ്റുന്നു. മാ തശാബഹ മിൻഹു, അതിൽ നിന്നുള്ള മാ തശാബഹ അവ്യക്തമായതിനെ മിൻഹു അതിൽ നിന്നുള്ള ഖുർആനിലെ അവ്യക്തമായതിനെ പിൻപറ്റുന്നു. ഇബ്തിഗാ അൽ ഫിത്ന എന്തിനാണ് അതിൻ്റെ അതിൻ്റെ അതിനെ പിൻപറ്റുന്നത്? പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൂടുന്നു എന്നാണ്. ഇബ്തിഗാ അൽ ഫിത്ന ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് ഫിത്ന തേടിക്കൊണ്ട് എന്നൊക്കെ അർത്ഥം. ഇബ്തിഗാ അൽ വബ്തിഗാ അത്വീലി വബ്തിഗാ ആ തേടിക്കൊണ്ടും തഅ്‌വീലിഹി അതിൻ്റെ വ്യാഖ്യാനം. മാ യഅലമു തഅ്‌വീലഹു ഇല്ലല്ലാഹ് അതിന്റെ വ്യാഖ്യാനമു അറിയുന്നില്ല തഅ്‌വീലഹു അതിന്റെ വ്യാഖ്യാനം ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. വറാസിഖൂന ഫിൽ ഇൽമി റസഖ ആഴ്ന്നിറങ്ങി പക്വത നേടി എന്നൊക്കെയാണ് അർത്ഥം. വിജ്ഞാനത്തിൽ ആഴ്ന്നിറങ്ങിയ ആളുകൾ ആഴ്ന്നിറങ്ങിയ ആളുകൾ അഗാധ ജ്ഞാനമുള്ളവർ എന്നർത്ഥം. യഖൂലൂന അവർ പറയുന്നു ആമന്ന ബിഹി ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിന കുല്ലും എല്ലാം മിൻ ഇൻദി റബ്ബിന ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാകുന്നു. ഉമായക്കറു ഉത്ബുദ്ധരാകുന്നില്ല ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം. ഉലുൽ അൽബാബ് അല്ലാതെ. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ, ബുദ്ധിക്ക് കാമ്പുള്ളവർ, ബുദ്ധിക്ക് കാമ്പുള്ളവർ എന്നൊക്കെയാണ് നേരർത്ഥം. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പണം. നല്ല ബുദ്ധിമാന്മാരല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ബോധവാന്മാരാകുന്നില്ല. ഒന്നുകൂടി അർത്ഥം പറയണല്ലോ നമ്മൾ അല്ലേ. ഹുവല്ലദി അൻസല അലൈക്കൽ കിതാബ അവനാകുന്നു താങ്കൾക്ക് ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ അതിലുണ്ട് സുവ്യക്തമായ ആയത്തുകൾ. ഹുന്ന ഉമ്മുൽ കിതാബി അതാകുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ മർമ്മം. ഉഹറു മുത്തശാബിഹാത് മറ്റ് അവ്യക്തമായതുമുണ്ട്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ അപ്പോൾ ഹൃദയങ്ങളിൽ വക്രതയുള്ളവർ. ഫയത്തബിഊന മാ തശാബഹ മിൻഹു അതിൽ നിന്നുള്ള അവ്യക്തമായതിനെ പിന്തുടരുന്നു. ഇബ്തിഗാ അൽ ഫിത്ന ഫിത്ന കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം തേടിക്കൊണ്ടും കുഴപ്പം ആഗ്രഹിച്ച് അതിന്റെ വ്യാഖ്യാനം തേടിക്കൊണ്ട് അവർ അവ്യക്തമായതിനെ പിന്തുടരുന്നു. ആ അവ്യക്തമായതിന്റെ വ്യാഖ്യാനം അല്ലാഹു അല്ലാതെ അറിയുകയില്ല. അഗാധ ജ്ഞാനമുള്ളവർ വിജ്ഞാനത്തിൽ ആഴ്ന്നിറങ്ങിയവർ ഇറങ്ങുന്നവർ. യഖൂലൂന അവർ പറയുന്നു ആമന്ന ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന എല്ലാം ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ് ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന ബിഹി ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിന ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ് എല്ലാം. വമാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് ഉലുൽ അൽബാബ് അല്ലാതെ ഉത്ബുദ്ധരാകുന്നില്ല ബുദ്ധിയുള്ളവർ അല്ലാതെ ഉത്ബുദ്ധരാകുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ രണ്ട് തരം ആയത്തുകളെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന് മുഹക്കമാത്തായ ആയത്ത്, സുവ്യക്തമായ ഭാഷ, വ്യാകരണം, ബലാഗ, സാഹിത്യം, ഇങ്ങനെ അറബി അറിയുന്ന ആർക്കും വായിച്ച് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നർത്ഥം. ഉഹറു മുത്തശാബിഹാത് വേറെ ചിലതുണ്ട് അത് അവ്യക്തമായതാണ്. എന്താണ് അവ്യക്തമായ ആയത്തുണ്ടാകാൻ കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആയത്തുകൾ പലവിധമുണ്ട്. ഒന്ന് പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങളാണ്. ആയത്തിൻ്റെ ആയത്ത് എന്നുള്ളതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ. അല്ലേ, സിഗ്നല്, അടയാളം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. കണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമതൊരായത്തുള്ളത് മുഅ്ജിസത്തുകളാണ്, റസൂലുള്ളമാർ കൊണ്ടുവന്ന മൂസാ നബിയുടെ വടി പോലെയുള്ള സാധനങ്ങളാണ്. അത് പിന്നെ നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്ന രണ്ടായത്തുകളുണ്ട്. അതിലൊന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്, രണ്ടാമത്തത് ഈ പ്രപഞ്ചത്തിലുള്ള നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ്. ഈ രണ്ടായത്തിലുമുണ്ട് മുഹക്കമാത്തു മുത്തശാബിഹാത്തു. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൽ നമുക്ക് മനസ്സിലായത് ഒരുപാടുണ്ട്, മനസ്സിലാകാത്തത് ധാരാളമുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. പ്രപഞ്ചത്തിന്റെ അതിര്, ഈ പ്രപഞ്ചത്തിന്റെ അതിര് എവിടെയാണ്? അതിര് ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയ രണ്ട് ചോദ്യം ചോദിക്കും. എന്താണ് അതിര്? നമ്മുടെ പറമ്പിന്റെ അതിര് എന്താണെന്ന് ചോദിച്ചാൽ അതിരൊരു മതിലാണ്, റോഡാണ് എന്നൊക്കെ പറയും. അതിരിന്റെ അപ്പുറത്ത് എന്താണ്? അതിനാണല്ലോ അതിര് എന്ന് പറയുന്നത്. അതിരിന്റെ അപ്പുറത്ത് എന്താണ് പിന്നെ പ്രപഞ്ചത്തിന്റെ അതിര് കഴിഞ്ഞാൽ? ഈ ചോദ്യത്തിന് രണ്ടിനും ഉത്തരം പറയാൻ കഴിയില്ല. പ്രപഞ്ചത്തിന്റെ അതിര് എവിടെയാണെന്നും പറയാൻ കഴിയില്ല, അതിന്റെ അപ്പുറത്ത് പിന്നെ എന്താണെന്നും പറയാൻ കഴിയില്ല. നമ്മുടെ അതിര് എവിടെയാന്ന് നമുക്ക് പറയാം. നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്ത് എന്താണ്? അത് അയൽവാസിയുടെ പറമ്പാണ്, എളുപ്പം പറയാം. എന്നാ ആളുടെ പറമ്പാണ്, ആധാരത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും നാലതിരുകൾ. എന്നാൽ ഇതുപോലെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയാൻ കഴിയും? ഇല്ല. എന്നാ പിന്നെ അതിരില്ല എന്ന് പറഞ്ഞാലോ? ഈ അതിരില്ലായ്മക്ക് വേണ്ട ഒരു അതിര്, കാരണം പ്രപഞ്ചം ഒരു വസ്തുവാണല്ലോ, അതിന് അതിരില്ലാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും കുടുങ്ങും. ഇതാണ് മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. പ്രപഞ്ചത്തിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് എന്തിനാണെന്ന് മനസ്സിലാകാത്ത അവയവങ്ങൾ ഇനിയും ഉണ്ട്. അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ ശരീരത്തില് എന്തിനാണിത് എന്ന് മനസ്സിലാകാത്ത അവയവങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചുള്ള മനസ്സിലാകാത്ത അവയവങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്, ഇന്റർനെറ്റിലൊക്കെ തപ്പിയ കിട്ടുന്നത് തന്നെ. അങ്ങനെ ശരീരത്തിലുണ്ട്. ശരീരത്തിൽ തന്നെ ഇപ്പൊ ചില രോമങ്ങൾ എന്തിനാണ്? നമുക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് ആറ് വിരലുണ്ടാകും, അതെന്തിനാ? ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അപ്പൻഡിക്സൈറ്റിസ് എന്നൊരു രോഗമുണ്ട്, മൻകുടലിന്റെ ഒരു ഭാഗമാണ് അപ്പൻഡിക്സ്. ഇതെന്തിനാന്ന് സയൻസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത് മുറിച്ചു മാറ്റലാണ് വേഗം. ഇങ്ങനെ ശരീരത്തിലുണ്ട്, ഇതുപോലെ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ഇതൊക്കെ മുത്തശാബിഹാത്താണ്. ഒന്നിനാന്ന് വിചാരിക്കുമ്പോൾ വേറൊന്നാന്ന് മനസ്സിലാക്കും, അതാന്ന് വിചാരിക്കുമ്പോൾ അല്ല തിരിച്ച് ഇതന്നെയാണല്ലോ എന്ന് തോന്നും. ഇത് ആയത്തുകളുടെ ഒരു സവിശേഷതയാണ്. അതൊക്കെ അള്ളാഹ്ക്ക് അറിയുകയുള്ളൂ. ഈ അള്ളാഹുവിന്റെ ആയത്തുകളുടെ പ്രപഞ്ചം പോലെ ആയത്തുകളുടെ ഒരു മഹാസാഗരമാകുന്നു പരിശുദ്ധ ഖുർആൻ. അതിൽ നമുക്ക് മനസ്സിലാകുന്നതുമുണ്ട്, മനസ്സിലാകാത്തതുമുണ്ട്. പ്രപഞ്ചത്തിലെ ആയത്തുകൾ മനസ്സിലായിട്ട് വേണ്ടല്ലോ നമുക്കിവിടെ ജീവിക്കാൻ. കടലിനെ കുറിച്ച്, കടലിൽ എന്തെല്ലാം ജന്തുക്കൾ, എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ട്, ആ പ്രതിഭാസങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടല്ലോ നമുക്ക് കടലിലൂടെ സഞ്ചരിക്കുവാനും കടലിൽ നിന്ന് മീൻ പിടിക്കുവാനും അതിൽ നിന്ന് വെള്ളം ശേഖരിക്കുവാനും അതിൽ നിന്ന് ഉപ്പെടുക്കുവാനും ഒക്കെ അതിൻ്റെ ആഴത്തിൽ മുങ്ങിത്തപ്പി മുത്തുരത്നങ്ങൾ എടുക്കാനും കടലിനെ കുറിച്ച് മുഴുവൻ മനസ്സിലായിട്ട് വേണം എന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് കഴിയും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും എന്തിനാണെന്ന് മനസ്സിലായിട്ട് വേണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിലുള്ള എല്ലാം മനസ്സിലായിട്ട് വേണം അതനുസരിച്ച് ജീവിക്കാൻ എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അത് ബുദ്ധിയുള്ളവൻ പറയില്ല. നമ്മളെ ആരോ ഒരാൾ കല്യാണത്തിന് വിളിച്ചു ഓഡിറ്റോറിയത്തിലേക്ക്. ഓഡിറ്റോറിയത്തിൽ നമ്മൾ ക്ഷണിച്ചിട്ട് ചെന്ന അതിഥിയാണ്, നമുക്കവിടെ ഭക്ഷണമുണ്ട്, നിക്കാഹിന് സാക്ഷിയാകാനുണ്ട്, അതൊക്കെ ഓക്കെ. അതിൻ്റെ അപ്പുറത്ത് ഈ ഓഡിറ്റോറിയം പിന്നെ ആരുടേതാണ്? ഓഡിറ്റോറിയത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഇതിൻ്റെ ഉടമ ലോൺ എടുത്തതാണോ, സ്വന്തം പണമാണോ? ഇതൊക്കെ അറിഞ്ഞിട്ട് വേണോ അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണത്തിൽ കൂടാൻ? അന്വേഷിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അതറിഞ്ഞിട്ടേ ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ കയറുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ വിഡ്ഢി എന്നല്ലാതെ എന്താ അവനെ കുറിച്ച് പറയാൻ. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണമായി അലിഫ് ലാം മീം, അലിഫ് ലാം മീം എന്നതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണ്ട ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ ഉൾക്കൊള്ളാൻ, അഖീമു സ്വലാത്ത വാതു സക്കാത്ത പാലിക്കാൻ അലിഫ് ലാം മീമിന്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണ്ട. ഇങ്ങനെയുള്ള ആയത്തുകളെ പറ്റിയാണ് മുത്തശാബിഹാത്ത് എന്ന് പറയുക. അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അള്ളാഹു മാത്രമേ അതിന്റെ വ്യാഖ്യാനം അറിയുകയുള്ളൂ. അഗാധ ജ്ഞാനമുള്ള ആളുകൾ, വലിയ പണ്ഡിതന്മാർ, ആഴത്തിൽ വിഷയം പഠിച്ചവർ, അവരെന്ത് ചെയ്യും? അവര് പറയും, യഖൂലൂന ആമന്ന ബിഹി കുല്ലു മിൻ ഇൻദി റബ്ബിന. അത് പ്രപഞ്ചത്തിലെ ആയത്തുകളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രത്തെ കുറിച്ച് കുറച്ച് പഠിക്കുമ്പോൾ ഒരാള് നിരീശ്വരവാദിയായി മാറുന്നു, പക്ഷെ ആഴത്തിൽ പഠിക്കുമ്പോൾ തികഞ്ഞ ദൈവവിശ്വാസിയാകും. എല്ലാം മനസ്സിലായിട്ടല്ല, ഈ പ്രപഞ്ചത്തെ കുറിച്ച് എല്ലാം മനസ്സിലായിട്ടല്ല, സ്പേസിനെ കുറിച്ച് എല്ലാം മനസ്സിലായിട്ടല്ല ശാസ്ത്രജ്ഞൻ ഇസ്ലാം അംഗീകരിക്കുന്നത്, ദൈവവിശ്വാസിയാകുന്നത്. പകരം റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക, ഇത് അപാരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോഴും അലിഫ് ലാം മീമിനെ കുറിച്ച് പഠിച്ചു നോക്കിയാലും ആള് അങ്ങനെയാണ് എത്തുക. ഇത് അപാരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിലായതിലും മനസ്സിലാകാത്തതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന നിലപാടിലാണ് നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ എത്തുക. അവിടെയാണ് അവർ തീരുമാനിക്കുന്നതാണ് എനിക്ക് മനസ്സിലായതും മനസ്സിലാകാത്തതും ഒക്കെ അള്ളാഹു ഇറക്കിയതാണ്. മനസ്സിലാകാത്തതും അള്ളാഹു ഇറക്കിയത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുക എന്നത് ഒരു കണ്ടീഷനായിട്ട് വിവരമുള്ളവൻ സ്വീകരിക്കുകയില്ല. അതേസമയത്ത് മനസ്സിൽ വക്രതയുള്ളവനോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഡിറ്റോറിയത്തിന്റെയും കല്യാണത്തിന്റെ ഉദാഹരണം, ആ കല്യാണം കൊളമാക്കാനാണ് ഒരുത്തൻ ചെന്നിരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അവിടെ കുഴപ്പമുണ്ടാക്കാൻ ചെന്നതാണ് ഒരുത്തൻ. അവൻ എവിടുന്ന് തുടങ്ങും? വെറുതെ ആവശ്യമില്ലാത്ത തർക്കം വലിച്ചിടും. അതെന്താ, ഈ ഓഡിറ്റോറിയം ആരുടേതാണ്, ഈ ഓഡിറ്റോറിയത്തിന്റെ പേരെന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, ഈ ഓഡിറ്റോറിയം ഇയാൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുമലാകും തർക്കം. കല്യാണമായിട്ട് അതിനൊരു ബന്ധമില്ലല്ലോ. പക്ഷെ അതിന് ഒരു കൂട്ടർ ഇങ്ങനെ, ഒരു കൂട്ടർ അങ്ങനെ, എല്ലാം കൂടി പറഞ്ഞ് ബഹളം കൂട്ടി ഒച്ച വെച്ച് തർക്കം ഉണ്ടാക്കി അത് അവസാനം ഉന്തലും തള്ളിലും കലാശിച്ച് അവസാനം അവൻ ചിലപ്പോൾ ചോറ് കഴിക്കാതെ ഇറങ്ങിപ്പോകും കുഴപ്പമായിട്ട്. എന്ന പോലെ ആളുകൾ അലിഫ് ലാം മീമിന്റെ അർത്ഥം എന്താണ് എന്നിട്ട് അതിൽ വാദപ്രതിവാദമാണ്, എന്നിട്ടല്ല അതിൽ തർക്കമാണ്, എന്നിട്ടൊരു കൂട്ടർ കണ്ടെത്തുകയാണ് ഇത് അള്ളാഹു ഇറക്കിയതൊന്നുമല്ല, അത് ആരെ എഴുതിണ്ടാക്കിയതാണ്. മനസ്സിലായത് വെച്ച് തീരുമാനം എടുക്കുകയല്ല, മനസ്സിലാകാത്തതിന്റെ പിന്നാലെ പോകുകയാണ്. എന്തിനാണ് പോകുന്നത്? ഇതൊന്ന് അറിയണം മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെയോ വക്രതയാണ് മനസ്സിൽ, കുഴപ്പത്തിൽ ചാടാനുള്ള പ്രവണതയാണ്. വെറുതെ ചെന്ന് കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകളെ പിന്തിരിപ്പിക്കാം. ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് അറേബ്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. പരിശുദ്ധ ഖുർആനിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ എടോ, പിന്നെ നിങ്ങളുടെ ഖുർആനിലല്ലേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അലിഫ് ലാം മീം ഉദാഹരണത്തിന്, അതിന്റെ അർത്ഥം എന്താ, ഇങ്ങനെ തുടങ്ങി. അതുപോലെ അബൂജഹൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, ഖുർആനിൽ പറയുന്നത് നരകത്തിൽ ഭയങ്കര തീയാണെന്ന്, പിന്നെ പറയുന്നത് അവിടെ ഒരു മരം ഉണ്ടെന്ന്, ഇതെങ്ങനെയാണോ ശരിയാവുക? അബൂജഹൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ് നരകത്തിൽ ഭയങ്കര ചൂടാണെന്ന്, ഖുർആനിന്റെ നരകത്തിന്റെ ചൂടിന്റെ അടിസ്ഥാനത്തിലാണ് ജഹീം എന്നുള്ള പേര് തന്നെ അതിനുള്ളത്, സഖർ എന്നുള്ള പേര് അതിന്റെ പിന്നെ കത്തിയാളുന്ന സ്വഭാവം കൊണ്ടാണുള്ളത്. അതേ അള്ളാഹു തആല പറഞ്ഞതാണ് ഷജറത്തുസ് സഖൂം എന്ന ഒന്ന് അതിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയേ വേണ്ടതുള്ളൂ. കാരണം എന്താ, നമ്മുടെ ആവശ്യം അവിടെ ഷജറത്തുസ് സഖൂം നരകത്തിൽ ഒരു മരമുണ്ടോ ഇല്ലേ എന്ന് തീർപ്പാക്കലല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ആലോചിക്കലാണ്. നമ്മൾ തീർപ്പാക്കിയ പോലെ ആണെങ്കിലും അല്ലെങ്കിലും എന്താ, നരകത്ത് ചെല്ലുമ്പോ ഞാനിത് അംഗീകരിക്കൂല അതുകൊണ്ട് ഞാനിവിടെ നിൽക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വിചാരിച്ച പോലെ മരവിടെ ഇല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മരം ഞാൻ വിചാരിച്ച പോലെയല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? അതൊന്നുമില്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്ന് നോക്കുക എന്നല്ലാതെ വേറെ നരകത്തിൽ എങ്ങനെയാ മരം ഉണ്ടായത് എന്ന് ചോദിക്കുന്നതിന് ഒരർത്ഥവും യഥാർത്ഥത്തിൽ ഇല്ല. അത് ബുദ്ധിയുള്ളവൻ ചെയ്യുന്ന പണിയല്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മൂന്ന് തരം മുത്തശാബിഹാത്ത് ഉണ്ട്. ഒന്ന്, നമുക്ക് അർത്ഥം തന്നെ മനസ്സിലാവാത്തത്. ഉദാഹരണമായിട്ട് അലിഫ് ലാം മീം ഹാ മീം കാഫ് ഹായ ഐൻ സാദ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തേത് അർത്ഥമൊക്കെ മനസ്സിലാകും, പക്ഷെ ആശയം എന്താണെന്നറിയില്ല. ഉദാഹരണമായി ഷജറത്തു സഖൂം, നരകത്തിലെ മരം. എങ്ങനെയാ നരകത്തിൽ മരം ഉണ്ടാവുക? അതുപോലെ അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ മുഖം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണിപ്പോ അത്? മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഷജറത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഏത് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ അറിയണതാണ്. പക്ഷെ അള്ളാന്റെ മുഖം എങ്ങനെയാണ്, അള്ളാന്റെ കൈ എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. ആ അള്ളാഹ് പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ മാത്രമേ കഴിയുള്ളൂ. മൂന്നാമത്തെ ഒന്ന്, അർത്ഥവും മനസ്സിലാകും ആശയവും മനസ്സിലാകും, പക്ഷെ എന്തിനാണ് അത് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാവൂല. ഉദാഹരണം, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന്റെ ഉപമ പോലുള്ളത് ഇല്ല യാതൊന്നും. അവനെ ലൈസ മിസ്ലുഹു ഷൈഉൻ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ലൈസ മിസ്ലുഹു ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല എന്ന്. അതെന്തിനാണ് കമിസ്ലിഹി, അവന്റെ ഉപമ പോലുള്ളത് എന്ന് എന്തിനാണ് പറഞ്ഞത്? അറിഞ്ഞൂടാ. അലയാലമു തഅ്‌വീലുഹു ഇല്ലല്ലാഹ്. ഇങ്ങനെ അതിന്റെ വ്യാഖ്യാനം അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. ബുദ്ധിയുള്ളവര് സ്വീകരിക്കുന്ന നിലപാട് മനസ്സിലായതും മനസ്സിലാകാത്തതും അള്ളാഹു ഇറക്കിയതാണ്, എല്ലാറ്റിലും വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. വമാ യദക്കറു ഇല്ല ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബ് അല്ലാതെ ഉത്ബുദ്ധരാകുകയില്ല എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് പക്ഷപാതിത്വങ്ങൾ, വൈകാരികത, വംശീയ വൈകാരികത, സംഗതി പറഞ്ഞത് ശരിയാ, പക്ഷെ ഓം പറഞ്ഞത് കൊണ്ട് അംഗീകരിച്ചു കൊടുത്തൂടാ, അല്ലെങ്കിൽ അത് അംഗീകരിച്ചാൽ ഇപ്പൊ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചില ആളുകൾക്ക് ഒരു വാശി കുറുമ്പും ഒക്കെ ഉണ്ടാക്കും, സമ്മതിക്കില്ല ഞാന്. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആളുകൾ തീരുമാനമെടുക്കുക. പക്ഷെ അത് ആ ജാതി യാതൊരു പക്ഷപാതിത്വങ്ങളും ബാധിക്കാതെ യഥാർത്ഥ വസ്തുത മാത്രം അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുക, അതിനാണ് ഉത്ബുദ്ധത എന്ന് പറയുക. ഉള്ളതുള്ളതുപോലെ മനസ്സിലാക്കുക, അത് ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവൻ ചെയ്യും. ബുദ്ധിക്ക് വക്രതയുള്ളവനോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കെട്ടിത്തിരിഞ്ഞ് കാലം കഴിക്കും. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ലാ തുസീ ഖുലൂബനാ, നീ ഞങ്ങളെ വഴുതിപ്പിക്കരുത്. സാഹത്തിൽ കുലൂബ് എന്ന് പറഞ്ഞാല് മനസ്സ് വഴുതി പോവുക, നടക്കുമ്പോ തെന്നുക എന്ന് പറയില്ലേ നമ്മള്, അതാണ് സാഹൽ ബസറു എന്ന് പറഞ്ഞാൽ കണ്ണ് പതറുക, നോക്കുന്നിടത്തൊക്കെയല്ല കാണുന്നത് എന്ന അവസ്ഥ. റബ്ബനാ ലാ തുസിഗ്, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ തെറ്റിക്കരുത്, ഇല്ല നീ തെറ്റിക്കരുത്, കുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശേഷം, ബഅദ ശേഷം, ഇത് ഹദൈത, നീ ഹിദായത്തിലാക്കി, നാ ഞങ്ങളെ, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം നീ ഞങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുതേ. വഹബ് ലന, ഹബ, വഹബ എന്ന് പറഞ്ഞാൽ നൽകി, ഹബ് നീ നൽകു, വഹബ് നീ നൽകുകയും ചെയ്യ്, ലനാ ഞങ്ങൾക്ക്, മിൻ ലദുൻക, നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള, റഹ്മത്തൻ, ഒരു അനുഗ്രഹത്തെ, ഇന്നക്ക, നിശ്ചയം നീ, അന്തൽ വഹാബു, നീയാകുന്നു, നീ ധാരാളം നൽകുന്നവനാകുന്നു. ഇന്നക്ക, നിശ്ചയം നീ, അന്ത, നീയാണ്, അൽ വഹാബ്, വാഹിബ്, വഹാബ്, വാഹിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, വഹാബ് ധാരാളമായി നൽകുന്നവൻ അഥവാ ഒരുപാട് നൽകുന്നവൻ. അറബിയിൽ ഫഅലുൻ എന്ന രീതിയിലാക്കിയ ഫഇലിനെ ഫഅല് എന്നാക്കിയാൽ ഒരുപാട് ചെയ്യുന്നവൻ അർത്ഥമുണ്ടാകും. ഉദാഹരണമായിട്ട് അക്കല തിന്നു, ആക്കില് തിന്നുന്നവൻ, അക്കാല് പെരുന്തീറ്റി തിന്നുന്നയാണ്. ഇങ്ങനെ ഏത് വാക്കും അങ്ങനെ ആക്കാൻ പറ്റും. മൂന്നക്ഷരമുള്ള അന്തൽ വഹാബ്, നീ ധാരാളമായി നൽകുന്നവനാണ്. ആരുടെ പ്രാർത്ഥനയാണ്? ഉലുൽ അൽബാബിന്റെ ദുആയാണ്. ബുദ്ധിയുള്ളവൻ എന്താ ദുആർക്കുക? റബ്ബന ലാ തുസിഗ് ഖുലൂബന, റബ്ബെ നീ ഞങ്ങളുടെ ഹൃദയത്തെ വഴിതെറ്റിക്കരുതേ, അതിൽ സയ്ഗ് വക്രത ഉണ്ടാക്കരുതേ. ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന്റെ ശേഷം. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നക അന്തൽ വഹാബ്, നീ ധാരാളമായി ദാനം നൽകുന്നവനാണല്ലോ. എന്തിനാ അത് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളും പഠിപ്പിക്കുന്നവരും ഒക്കെ ആണല്ലോ നമ്മൾ. ഖുർആൻ പഠിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടത്തെക്കുറിച്ചുള്ള ആശങ്കയാണ്. ആവശ്യമില്ലാത്തതിൻ്റെ പിന്നാലെ പോയി പരിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ അവ്യക്തത പറ്റിപ്പോയി. അങ്ങനെ ഖുർആൻ പഠിച്ച് വടക്കായ ഒരുപാട് ആളുകളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ അല്ലാഹ് പറഞ്ഞില്ലേ, യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, ഒരുപാട് ആളുകളെ ഖുർആൻ ഉപയോഗിച്ച് ലലാലത്തിലാക്കുന്നു, അള്ളാഹു ഒരുപാട് ആളുകളെ ഹിദായത്തിലുമാക്കുന്നു. ഖുർആൻ കൊണ്ട് തന്നെ ലലാലത്തും വരും, ഖുർആൻ കൊണ്ട് തന്നെ ഹിദായത്തും വരും. നമുക്കറിയില്ലേ, മരുന്ന് കൊണ്ട് രോഗം വരും. മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? അസുഖം മാറാനാണ്. പക്ഷെ അതിലും വലിയ രോഗം അതുകൊണ്ട് വന്നാൽ അതിലും വലിയ നിർഭാഗ്യം എന്താണ്? മരുന്നുകൊണ്ട് വന്ന രോഗം പിന്നെ എന്തുകൊണ്ടാ മാറ്റുക? അപ്പൊ ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്. ഇത് ഏത് കൈകാര്യം ചെയ്യുമ്പോഴും ബുദ്ധിയുള്ള മനുഷ്യർക്കുണ്ടാകുന്ന ആശങ്കയാണ്. വാഹനം ഓടിക്കുമ്പോൾ അയാൾക്കൊരു ആശങ്കയുണ്ട്, അപകടം പറ്റാതെ തിരിച്ചെത്തണേ എന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഓടിക്കുക, സൂക്ഷിച്ചാണ്. വളവുകളിലും ഗർത്തങ്ങളിലും ഒക്കെ ഒന്ന് പ്രത്യേകം കരുതൽ ഉണ്ടാകും. ഈ കരുതൽ സൂക്ഷ്മതയുടെ ഭാഗമാണ്. എന്നതുപോലെ ഖുർആൻ പഠിക്കാൻ ഇറങ്ങുന്ന ആളുകളുടെ സൂക്ഷ്മതയുടെ ഭാഗമായി വരുന്ന പ്രാർത്ഥനയാണ് റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, പഠിച്ചവനെ ഹിദായത്തിലാക്കിയ ശേഷം. ഈ പറഞ്ഞ മുത്തശാബിഹാത്തുകളിൽ ഏതെങ്കിലുമൊക്കെ കെണിഞ്ഞ് ചുറ്റിക്കറങ്ങി ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്കും കുതർക്കങ്ങളിലേക്കും പോയി വീണ്ടും ലലാലത്തിലാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള റഹ്മത്ത് തരണം. അഥവാ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിന്റെ സ്പെഷ്യലായ കാവല് ഞങ്ങൾക്കുണ്ടാകണമേ പഠിച്ചവനെ എന്നാണ്. അഥവാ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന സെക്യൂരിറ്റി സംവിധാനമാണ്. അതുമല്ല, അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളെ കാത്തോളണമേ എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അവൻ്റെ പ്രത്യേക കാവൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹനെ പുകഴ്ത്തി പറയാണ്, നീ ധാരാളമായിട്ട് നൽകുന്നവനാണല്ലോ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താനുള്ള പ്രചോദനം എന്താണ്? അതാണ് അടുത്ത ആയത്ത്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക ജാമിഉന്നാസ്, നീ ജനങ്ങളെ, ഇന്നക്ക നിശ്ചയം നീ ജാമിഉൻ, ഒരുമിച്ചു കൂട്ടുന്നവനാണ്. അന്നാസി, ജനങ്ങളെ, ജനങ്ങളുടെ ജാമി ആണ് നീ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ലി യൗമിൻ, ഒരു ദിവസം. ലാ റൈബ ഫീഹി, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുമിച്ച് കൂട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റൈബില്ല, നമ്മൾ ആദ്യം പഠിച്ച വാക്കാണല്ലോ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ലേ അതന്നെയാണ് അർത്ഥം. ഇന്നല്ലാഹ ലാ യുഖലിഫുൽ മീആദ്, നിശ്ചയം അല്ലാഹു, ലാ യുഖലിഫു, അവൻ ലംഘിക്കുകയില്ല. അൽ മീആദ്, അവൻ വാഗ്ദാനം ചെയ്തത് അല്ലെങ്കിൽ അവൻ താക്കീത് ചെയ്തത്. എന്താ പറഞ്ഞത്? റബ്ബന ഇന്നക ജാമിഉന്നാസ്, റബ്ബെ നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവൻ തന്നെയാണ്. ലി യൗമിൻ ലാ റൈബ ഫീ, ഒരു സംശയവുമില്ലാത്ത. ലി യൗമിൻ, ഒരു ദിവസം. ലാ റൈബ ഫീഹി, ആ ഒരുമിച്ച് കൂട്ടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇന്നല്ലാഹ ലാ യുഖലിഫുൽ മീആദ്, അള്ളാഹു വാഗ്ദാനം ചെയ്തത് ലംഘിക്കുകയില്ല, അഥവാ പറഞ്ഞത് പറഞ്ഞു തന്നെയാണ്. എന്തിനാണ് ഈ പ്രാർത്ഥന? വഴിതെറ്റുന്നതിനെ കുറിച്ചുള്ള ബേജാറ് എന്തിനാണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ളതാണ്. നരകത്തിൽ അങ്ങനെ ഒരു മരമൊന്നുമില്ല, അത് വെറുതെ പറയാണ് എന്നൊക്കെ. അതുകൊണ്ട് ഖുർആൻ പൊള്ളയാണ്. എന്നൊക്കെ വാദിച്ച് ജയിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും, പക്ഷെ ചെല്ലാനുള്ളത് എങ്ങോട്ടാ? അള്ളാന്റെ അടുത്തേക്കാണ്. അതുപോലെ അറിവില്ലാത്ത കാര്യങ്ങളിൽ വിടുവായുത്തം പറഞ്ഞ് ഒരാൾക്ക് ഇവിടെ പിന്നെ മികച്ചു നിൽക്കാൻ പറ്റും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പറഞ്ഞത് തെറ്റാണ്, ദലാലത്താണെങ്കിൽ നരകത്തിലേക്കാണല്ലോ പോകുക. അതുകൊണ്ട് ആ നാശത്തിലേക്ക് ചെല്ലാൻ ഇടവരുത്തരുതേ എന്നാണ് പ്രാർത്ഥനയുടെ സാരാംശം. ജാമിഉന്നാസ്, ഇന്നക്ക തജ്മഉന്നാസ എന്ന് പറയാം, അതുപോലെ തന്നെ ഇന്നക്ക ജാമിഉന്നാസി എന്ന് പറയാം. കൂടുതൽ ബലമുള്ളത് നാമവിശേഷണത്തിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരാൾ പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ ഇപ്പൊ പാട്ട് പാടുകയാണെന്നാണ്. അവന് പാടാൻ അറിയുന്നോ അവൻ എപ്പോ വേണമെങ്കിലും പാടിക്കൊള്ളുന്നോ എന്നൊന്നും അതിനർത്ഥമില്ല. അതേ സമയത്ത് അവൻ ഗായകനാണ് എന്ന് പറഞ്ഞാലോ, അവൻ ഇപ്പൊ പാടുക ആവണമെന്നില്ല, ഇപ്പൊ അവൻ കിടന്നുറങ്ങുകയാണ്, എന്നാൽ പോലും അവൻ പാട്ടുകാരനാണ്, വേണ്ടപ്പോ പാടിക്കൊള്ളും, അവന് പാടാൻ അറിയാം എന്നതുപോലെ കൂടുതൽ അർത്ഥം കിട്ടുക നാമവിശേഷണത്തിനാണ്. അതുകൊണ്ട് അള്ളാഹു തആല ഒരുമിച്ചു കൂട്ടുന്നു എന്ന് പറയാതെ ഒരുമിച്ചു കൂട്ടുക എന്ന വിശേഷണം ഉള്ളവനാണ് എന്ന് പറയുകയാണ് ചെയ്തത്. അത്രയും ഉറപ്പുള്ള കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞാ പറഞ്ഞതാണ്, അത് ലംഘിക്കുകയില്ല. അടുത്ത ആയത്തിലേക്ക് കൂടി പോകാൻ തോന്നുന്നു നമുക്ക്. ഇന്നല്ലദീന കഫറു, നിശ്ചയം നിഷേധിച്ചവർ, ലം തുഗനി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈഅ. ലം തുഗനി അൻഹും, പ്രയോജനപ്പെടുകയില്ല അൻഹും അവർക്ക്, അംവാലുഹും അവരുടെ ധനം, വലാ ഔലാദുഹും അവരുടെ മക്കളും അഥവാ ജനങ്ങളും നർത്ഥം. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടാൻ, ശൈഅ ഒട്ടും. വഉലായികഹും വഖൂദുന്നാർ, അവർ നരകത്തിലെ വഖൂദ് ഇന്ധനമാകും. വഉലായിക അവർ, ഹും അവരാണ്, വഖൂദുന്നാർ നരകത്തിലെ ഇന്ധനം. വക്രത ഉള്ള ആളുകൾ എത്തിച്ചേരുക കുഫറിലാണ്. ആ നിഷേധികൾക്ക് പിന്നെ അവർ വലിയ കേമന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടാകുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ആയത്തിൽ. ഇന്നല്ലദീന കഫറു, നിശ്ചയം നിഷേധിച്ചവർ, ലം തുഗനി അൻഹും അംവാലുഹും, അവരുടെ സമ്പത്ത് അവർക്ക് പ്രയോജനം ചെയ്യില്ല. വല ഔലാദുഹും, അവരുടെ ആൾബലം, സന്താനങ്ങൾ എന്നാണ് പറയല്, ആൾബലത്തിനാണ് അള്ളാഹു തആല അത് ഉപയോഗിക്കല്, അതും അവർക്ക് പ്രയോജനം ചെയ്യില്ല. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് അഥവാ അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ശൈഅൻ ഒട്ടും. ഉലായിക്കഹും വഖൂദുന്നാർ, അവർ നരകത്തിന്റെ ഇന്ധനമാകുന്നു. എന്തിനാ പറഞ്ഞതെന്നറിയോ? ഒന്ന്, വക്രതയിൽ പിടിച്ചിട്ടാണ് ആളുകൾ പരിശുദ്ധ, ഈ വക്രത ഉള്ള മനസ്സുമായിട്ടാണ് മുത്തശാബിഹാത്തിന്റെ പിന്നാലെ ആളുകൾ പോകുന്നത്. എന്നിട്ട് അത് അവരെ എത്തിക്കുന്നത് കുഫറിലാണ്. ആ കുഫറിലെത്തിയ ആളുകൾ പിന്നെ ചിലപ്പോ ഡോക്ടർ എന്നൊക്കെ പേരിന്റെ കൂടെ എഴുതിയിട്ടുണ്ടാകും. വലിയ പണ്ഡിതന്മാരായിട്ടും നേതാക്കളായിട്ടും അറിയപ്പെടുന്നുണ്ടാകും, സമ്പന്നരായിരിക്കും, വലിയ ജനസ്വാധീനം നേടിയിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും അള്ളാന്റെ അടുത്ത് വിലപ്പോകില്ല. ഇതാണ് ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ അത് പറയുന്നത് എന്തിനാ? അത് വേറൊരു കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായി രംഗത്ത് വന്നിരുന്ന വേദക്കാർ, പ്രത്യേകിച്ചും ജൂതന്മാർ, അവര് വലിയ സമ്പന്നരും വലിയ സ്വാധീനമുള്ളവരും. മദീനയിൽ മുഖ്യമായി ഉണ്ടായിരുന്നത് 3 ജൂതഗോത്രങ്ങളാണ്. ആകെ 10-ലധികം ഉണ്ട്. മെയിൻ 3 ബനു ഖൈനുക്കാവ്, ബനു നളീർ, ബനു ഖുറൈല. ഈ 3 ഗോത്രങ്ങൾ ഓരോന്നും മദീനയേക്കാൾ ശക്തിയുള്ള കോട്ട, ആയുധം, സമ്പത്ത്, ജനസംഖ്യ ഒക്കെ ഉള്ള ആളുകളായിരുന്നു. 1500 മുസ്ലിങ്ങളാണ് റസൂലുള്ള മദീന തുടങ്ങുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 4000 ജൂതന്മാർ അന്നുണ്ട് മദീനക്കകത്ത് തന്നെ. ജൂതഗോത്രങ്ങളൊക്കെ സ്വയം ശക്തമായിരുന്നു, വലിയ സാമ്പത്തിക ശക്തിയുള്ളവരായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയ കേമന്മാർ എന്നൊരു അവകാശവാദവും കൂടി അവരുടെ ധിക്കാരത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അതിനെ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാ കാലത്തെ നിഷേധികൾക്കും ബാധകമായ കാര്യം തന്നെയാണ്. ആളും അർത്ഥവും കൊണ്ടൊന്നും പരലോകത്താരും രക്ഷപ്പെടില്ല, ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷാ നടപടിയിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ഇനി അതിൻ്റെ ഉദാഹരണമാണ് അടുത്ത ആയത്തിൽ വരുന്നത്. ഇൻഷാല്ലാ അത് നാളത്തെ ക്ലാസ്സിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ വക്രതകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഖുർആൻ പഠനം അതിനുള്ള ഇഖ്ലാസ് പരിഗണിച്ചുകൊണ്ട് എല്ലാവിധ വക്രതകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. മിക്ക ആളുകളും കൊറോണയാണ്, അത്യാസന്ന നിലയിലാണ്, ICUയിലാണ്, അതുപോലെ ന്യൂമോണിയ ആയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മുടെ നാട് ഈ പോകുന്നത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു നമ്മളെ എല്ലാവരെയും മാരക രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ നാടിനെ സംരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ശ്വാസം മുട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചവരൊക്കെ ഉണ്ട്, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യം കൊണ്ട് അവർക്കൊക്കെ ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്ന ഈ പുണ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ രോഗം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഈ വക എല്ലാ ദുരിതങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. അള്ളാഹുവേ, നീ വഹാബ് ആണല്ലോ, ഇന്നക്കാന്തൽ വഹാബ്, നിന്നിൽ നിന്നുള്ള പ്രത്യേകമായ റഹ്മത്ത് നൽകിക്കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഇത്തരം ഫിത്നകൾക്ക് കാരണം ഞങ്ങളുടെ വല്ല പാപങ്ങളുമാണെങ്കിൽ അത് പുറത്തു തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദ്റാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.